ദൈവത്തിന് സ്തുതി. ദൈവതിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വന്ദനം, സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 8:33 നമുക്ക് വായിച്ചു കേൾക്കാം.
ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ?
നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ദൈവത്തിന് സ്തോത്രം. നീതിമാൻ എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. ആദ്യം നാം ഭാഗ്യവാൻ ആരായെന്ന് ചിന്തിച്ചു. രണ്ടാമതായി ബുദ്ധിമാൻ ആരായെന്ന് ചിന്തിച്ചു. മൂന്നാമതായി നാം ഇപ്പോൾ ചിന്തിക്കുന്നത് നീതിമാൻ ആര് എന്നുള്ളതാണ്. നീതിമാൻ, തിരുവചനം പറയുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അത് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. റോമക്കെഴുതിയ ലേഖനം 3:10 3:23 നമുക്ക് കാണാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ നീതി കെട്ടവർക്ക് വേണ്ടി നീതിമാനായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് തിരരക്തം ചൊരിഞ്ഞു എന്നുള്ളതിനാൽ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി എന്നാണ് തിരുവചനം പറയുന്നത്. അത് മനുഷ്യൻ ചെയ്യുന്ന നീതി പ്രവൃത്തികളാലല്ല, മനോഗുണപ്രവൃത്തികളാലല്ല, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ മാത്രം. അതാണ് കാരണം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപ, മിയർ ഗ്രേസ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന് സൗജന്യദാനം. ഞാൻ ഒരു സംഭവം വായിച്ചു തുറക്കുന്നു. ഒരു കോടതി മുറി, പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. പ്രതിക്കെതിരെ എല്ലാ തെളിവുകളും നിരത്തി വെച്ചു. സമർത്ഥനായ വക്കീൽ പ്രതിക്ക് വേണ്ടി വളരെ വാചാലമായി വാദിച്ചു. സാക്ഷികൾ എല്ലാം തുറന്നു പറഞ്ഞു. വാദിഭാഗം വക്കീലിൻ്റെ വാദങ്ങളും കഴിഞ്ഞു. ജഡ്ജി എല്ലാം ശ്രദ്ധിച്ചും നിരീക്ഷിച്ചിരിക്കുകയാണ്. വിധി പറയുന്നത് കേൾക്കാൻ എല്ലാവരും കാതോർത്ത് നിന്നു. വിധി എന്ത് എന്ന് അറിയുന്നതിനുള്ള ഉദ്വേഗത്തോടും ഉത്കണ്ഠയോടും കൂടെ പ്രതി വീർപ്പടക്കി നിന്നു. ഒടുവിൽ ജഡ്ജി വിധി പ്രസ്താവിച്ചു. പ്രതി കുറ്റക്കാരനാണെന്ന് അസന്ദിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. പ്രതി ഒന്ന് ഞെട്ടി സ്തംഭിച്ച് വിവശനായി നിന്നു. കണ്ണിൽ ഇരുട്ട് കയറി. നീ എന്താണാവോ ശിക്ഷ? അതറിയാനുള്ള കടുത്ത ആകൃതിയോടും കനത്ത ഭീതിയോടും കൂടി പ്രതി നിന്നു. ജഡ്ജി പറഞ്ഞു, കുറ്റവാളിയാണെങ്കിലും വെറുതെ വിട്ടിരിക്കുന്നു. എന്തൊരു അത്ഭുതം! കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു, പക്ഷേ കുറ്റവാളിയെ കുറ്റമില്ലാത്തവനെന്നതുപോലെ പരിഗണിച്ചു. നീതി കെട്ടവനെ നീതിമാനെന്ന് പരിഗണിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രതിയുടെ ഏതെങ്കിലും യോഗ്യത കൊണ്ടല്ല, പ്രതിയുടെ ഏതെങ്കിലും സാമർഥ്യം കൊണ്ടുമല്ല, കഴിവുകൊണ്ടുമല്ല, ജഡ്ജിക്ക് മനസ്സലിവ് തോന്നി. എല്ലാ തെറ്റും തെളിഞ്ഞല്ലോ എന്നോർത്ത് ദുഃഖിതനായി നിരാശനായി നിൽക്കുന്ന ആ പ്രതിയോട് ജഡ്ജിക്ക് മനസ്സിലിവ് തോന്നി. കുറ്റവാളിയാണെങ്കിലും പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. ഇതാണ് ജഡ്ജ്മെൻ്റ്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നീതിമാനാകുന്ന അത്ഭുതകരമായ അനുഭവം. നാം എല്ലാം അൺജസ്റ്റാണ്, നീതി കെട്ടവരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മാത്രം പാപം തൊടാത്തവനാണ്, പാപം തീണ്ടാത്തവനാണ്. പാപമില്ലാത്ത ക്രിസ്തു പാപിയായ മനുഷ്യന് വേണ്ടി കുരിശിൽ ജീവൻ ത്യജിച്ചു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ദിവ്യ ജീവൻ പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യന് വേണ്ടി കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞു. അങ്ങനെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ക്രിസ്തുവിൻ്റെ കരുണയാൽ ജീവൻ പ്രാപിച്ചു. ഇതിനാണ് നീതീകരണം എന്ന് പറയുന്നത്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു സംഭവം ഞാൻ വായിച്ചത് ഓർമ്മയിൽ വരുന്നു. നാസികൾ ജർമ്മനി കൈയടക്കിയിരുന്ന കാലത്ത് നടന്നതാണ്. അവിടെ ഒരു തടങ്കൽ പാളയത്തിൽ പൂട്ടിയിട്ടിരുന്നതായ 10 തടവുള്ളികൾ രക്ഷപ്പെട്ടു. നാസി പട്ടാള കമാൻഡർ ആ രക്ഷപ്പെട്ട 10 പേർക്ക് പകരമായി അതേ ജയിലിലെ 10 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗിയോണിസക് എന്നായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും പിഞ്ചോമന കുഞ്ഞുങ്ങളും അനാഥരാകുമല്ലോ എന്നോർത്തപ്പോൾ ആ ഡോക്ടർ പൊട്ടിക്കരഞ്ഞു. ഓരോരുത്തരെയും പേര് പറഞ്ഞ് എണ്ണിപ്പെറുക്കി കരയുന്ന ആ നിസ്സഹായൻ്റെ നേരെ മറ്റുള്ളവർ സഹതാപത്തോടെ നോക്കി. അടുത്ത മുറിയിൽ കിടന്ന തടവുപുള്ളികളിൽ ഒരു സുവിശേഷകൻ ഉണ്ടായിരുന്നു, ഫാദർ മാക്സിമില്ല കോൾബെക്ക്. അദ്ദേഹം ഈ ഡോക്ടറുടെ നിലവിളി കേട്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം തന്നെ വധിക്കുവാനും ഡോക്ടർ ഗിയോണിസക്കിനെ മോചിപ്പിക്കുവാനും പട്ടാള മേധാവികളോട് അപേക്ഷിച്ചു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മരണം ഏറ്റെടുക്കുക, അത് തീർത്തും അവിശ്വസനീയമായി അവർക്ക് തോന്നി. റെവറൻ കോൾബെക്കിനെ വധിക്കാനും ഡോക്ടർ യോണിസെക്കിനെ രക്ഷിക്കാനും തീരുമാനിച്ചു. കോൾബെക്കിനെ 10 ദിവസം പട്ടിണിക്കിട്ടു, എന്നിട്ടും അദ്ദേഹം തളർന്നില്ല, തീരുമാനം മാറ്റിയതുമില്ല. ഡോക്ടർ ഗിയോണിസെക്കിനെ രക്ഷിക്കാൻ വേണ്ടി റവൻ കോൾബെക്ക് അപേക്ഷിച്ച യാതനയിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് മാറിയില്ല. നാസികൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാർബോളിക് ആസിഡ് കുത്തിവെച്ചു. ഇഞ്ചിച്ചായി അദ്ദേഹം മരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അദ്ദേഹം പൂർണ്ണ സമാധാനത്തോടെ പ്രത്യാശയോടെ അന്ത്യശ്വാസം വലിച്ചു. ഡോക്ടർ ഗിയോണിസെക്കിൻ്റെ യാതൊരു നന്മയും യോഗ്യതയും പരിഗണിച്ചല്ല അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ റവൻ കോൾബെക്ക് തയ്യാറായത്. വെറും കാരുണ്യം മാത്രം. ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിലെ മരക്കുരിശിൽ നിത്യപരിശുദ്ധനായ ക്രിസ്തു മരിച്ചത് നമ്മുടെ യാതൊരു നന്മയും നോക്കിയല്ല, നമ്മുടെ എല്ലാ തിന്മയും കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. ആ തിന്മയുടെ ശിക്ഷയെല്ലാം കർത്താവ് ഏറ്റു. നാം ഏൽക്കേണ്ട ശിക്ഷ ക്രിസ്തു ഏറ്റു. ദൈവത്തിന് സ്തോത്രം. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാര്? ദൈവം ഒരാളെ നീതീകരിച്ചാൽ അവനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവം ഒരുവനെ നീതീകരിക്കുന്നു, അതിനാണ് കൃപ എന്ന് പറയുന്നത്. കൃപ, ദൈവകൃപ. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചു എന്നുള്ളത് പലർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ വിശ്വസിച്ചാൽ അത് നമുക്ക് അനുഭവമായി തീരും. വിശ്വാസം മൂലമാണ് നാം രക്ഷ അനുഭവിക്കുന്നത്. രക്ഷ, നിത്യജീവൻ, നീതീകരണം മൂലം നമുക്ക് ലഭിക്കുകയാണ്. നീതീകരണം, ദൈവം നീതീകരിക്കുന്നു. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാര്? ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ പ്രവൃത്തിയിൽ വന്ന പാപങ്ങൾ, നിങ്ങളുടെ വാക്കുകളിൽ വന്ന പാപങ്ങൾ, നിങ്ങളുടെ ചിന്തകളിൽ വന്ന പാപങ്ങൾ എല്ലാം ഏറ്റെടുത്ത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ഇത് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ് തിരുവചനം. ക്രിസ്തുവിനെ പരസ്യമായി ക്രൂശിന്മേൽ തറച്ചിരിക്കുന്നു. 2 കൊലയാളികളുടെ മധ്യത്തിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ അവനെ തൂക്കുക തൂക്കുക എന്ന് അട്ടഹസിക്കുന്ന ബഹുജനങ്ങളുടെ മധ്യത്തിൽ, വിതുമ്പി കരഞ്ഞുകൊണ്ട് ഏങ്ങലടിക്കുന്ന പാവപ്പെട്ട യെരൂശലേം പുത്രിമാരുടെ മധ്യത്തിൽ, സർവപ്രപഞ്ചത്തിൻ്റെ ഈ ഒത്ത മധ്യത്തിൽ, ഭൂമിയുടെ ഒത്ത മധ്യത്തിൽ നിത്യനായ ദൈവപുത്രൻ ക്രൂശിക്കപ്പെട്ടു. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാര്? റോമക്കെഴുതിയ ലേഖനം 3:23 വാക്യം കാണാം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി എന്ന്.
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത്
ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു.
അവന്റെ കൃപയാൽ,
ദൈവത്തിന്റെ കൃപയാൽ,
ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം
സൗജന്യമായത്രയേ നീതീകരിക്കപ്പെടുന്നത്.
വിശ്വസിക്കുന്നവർക്ക്
ക്രിസ്തു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവമവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നിത്യനായ ദൈവത്തിന്റെ കൃപ. തന്റെ ഏകജാതനെ ദുഷ്ടന്മാരായ പൈശാചിക ശക്തിയെ വിട്ടുകൊടുക്കുവാൻ കാണിച്ച നിത്യനായ ദൈവത്തിന്റെ കൃപ. റോമർക്കെഴുതിയ 5:12 മുതൽ,
അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പാപം ചെയ്തു. ഏക മനുഷ്യൻ ആദാം. ആദാം പാപം ചെയ്തത് മൂലം, ആദാമിൻ്റെ പാപം മൂലം വന്നതായ ശിക്ഷ എല്ലാവരിലേക്കും മരണം വ്യാപിച്ചു. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു.
എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു.
സ്തോത്രം. പാപം പിന്നീട് ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരുന്നു. നിരന്തരം സകല മനുഷ്യരും പാപികളായി തീർന്നു. അതുകൊണ്ടാണ് ആദാം മരിച്ച് 100 ആണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിതനായതിന് ശേഷം കർത്താവ് പാതാളത്തിലേക്ക് ചെന്ന് ആദാമിനെ ഉണർത്തി എന്ന് പറയുന്നത്. ആദാം മരിച്ചു കിടക്കുന്നിടത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെന്നു. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് പാതാളത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ മരിച്ചിടയിൽ കർത്താവ് ആദാമിനെ കണ്ടു, നോക്കി നോക്കി കണ്ടു. കർത്താവ് ആദാമിനോട് പറഞ്ഞു, നീ കുറ്റം ചെയ്തതിന് ഞാൻ ശിക്ഷയേറ്റിരിക്കുന്നു. ഞാൻ അടികളേറ്റതെല്ലാം നീ കുറ്റം ചെയ്തതിനാണ്. ഏതൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി നീ തിന്നതിന് ഞാൻ കയ്പ് കാടി കുടിച്ചു. നീ നഗ്നനായി ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി, ഞാനോ നഗ്നനായി കുരിശിന്മേൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. ആ പിതാക്കന്മാർ കെമ്പതാമസ്കാരത്തിൽ പാടുന്നത്, നാഥൻ മൃതരിടയിൽ ഉറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ടതിൻ പാപത്തെ ഓർത്തിനിയും നീ, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേൻ ഞാൻ, നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ. നീ നഗ്നനാണെന്ന് അറിഞ്ഞപ്പോൾ നീ അത്തിയില കൂട്ടി തുന്നി നിന്നെ നഗ്നമറിക്കാൻ നോക്കി, എന്നാൽ ഞാൻ കുരിശിന്മേൽ നഗ്നനായി തൂങ്ങിക്കിടന്നു. നിനക്ക് വേണ്ടി ഞാൻ ശിക്ഷയേറ്റു. ഞാൻ ശിക്ഷയേറ്റതിനാൽ ഞാൻ നിൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി, തന്മൂലം നിൻ്റെ പാപത്തിൻ്റെ പരിഹാരവുമായി. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കഴിയുക, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമത്രേ. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമത്രേ. സ്തോത്രം. പാപിയായ മനുഷ്യന് സ്വതവേ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. വെള്ളത്തിൽ താണുപോയ മനുഷ്യന് ആ വെള്ളത്തിൽ നിന്ന് കരയേറാൻ സാധിക്കുകയില്ല. താണു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ഉപദേശങ്ങൾ കൊണ്ട് പ്രയോജനപ്പെടുകയില്ല. ആരെങ്കിലും കരയിൽ നിന്ന് അവനോട് നീ നിൻ്റെ കൈകൾ ആഞ്ഞു തുഴയൂ എന്ന് പറഞ്ഞാൽ അവന് പ്രയോജനപ്പെടുകയില്ല. അവൻ്റെ കൈകൾ അവശമായിരിക്കുകയാണ്, ആഞ്ഞു തുഴയാൻ സാധിക്കുകയില്ല. നീ നിൻ്റെ കാലുകൾ നീണ്ട് വലിഞ്ഞ് തുഴയുക എന്ന് പറഞ്ഞാലും അവന് സാധിക്കുകയില്ല. നീ തല ഉയർത്തിപ്പിടിക്കൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടും അവന് ആ ഉപദേശം കൊണ്ട് പ്രയോജനപ്പെടുകയില്ല. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം പരാജയപ്പെടും. എന്നാൽ ബലിഷ്ഠനായ ഒരു മനുഷ്യൻ ആ വെള്ളത്തിലേക്ക് എടുത്തി ആടി നീന്തി ചെന്ന് അവനെ തോളിലേന്തിക്കൊണ്ട് കരയ്ക്കെത്തിച്ചാൽ അവനെ രക്ഷ കിട്ടും. വെള്ളത്തിൽ താണുപോകുന്ന മനുഷ്യൻ നിസ്സഹായനാണ്, അവൻ തീർത്തും അവശനാണ്. ഇതുപോലെയാണ് മനുഷ്യരെല്ലാവരും. പാപത്തിൻ്റെ പ്രവൃത്തി ഇല്ലാത്തപ്പോഴും പാപത്തിൻ്റെ വാക്കുകൾ ഇല്ലാത്തപ്പോഴും പാപത്തിൻ്റെ ചിന്തകൾ മനുഷ്യനെ വശീകരിക്കുന്നു, പാപത്തിൻ്റെ ചിന്തകൾ മനുഷ്യനെ മലിനപ്പെടുത്തുന്നു. സ്തോത്രം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് സാധിക്കുകയില്ല. മനുഷ്യൻ എത്ര വിശ്രമിച്ചാലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പഴയകാല മാമുനിമാർ പ്രാതസ്ഥാന മന്ത്രമായി ചൊല്ലുന്നത്, പാവോഹം പാവ കർമ്മോഹം പാവാത്മാ പാവ സംഭവ ത്രാഹിമാം പുണ്ഡരീകാക്ഷ സർവയജ്ഞേശ്വരോഹരി. പാവോഹം, അഹം പാവ, ഞാൻ പാവിയാണ്. പാവകർമ്മോഹം, ഞാൻ പാവകർമ്മമുള്ളവനാണ്, പാവത്തിൻ്റെ പ്രവൃത്തിയുള്ളവനാണ്. പാവാത്മാ, ഞാൻ പാവമാണ്, പാവാത്മാ എൻ്റെ ആത്മാവ് പാവമാണ്, ഞാൻ മുഴുവൻ പാവമാണ്. പാവസംഭവ, ഞാൻ പാവത്തിൽ ജനിച്ചവനാണ്. താഹീമാം, എന്നെ രക്ഷിക്കണമേ, സർവേശ്വരായ എന്നെ രക്ഷിക്കണമേ. ദൈവത്തിന് സ്തോത്രം. എക്കാലത്തുമുള്ള മനുഷ്യൻ്റെ ഒരു യാതനയാണത്. ഞാൻ പാപിയാണ്, ഞാൻ പാവപ്രവൃത്തി ചെയ്യുന്നവനാണ്, എൻ്റെ ഉള്ളിൽ മുഴുവൻ പാവമാണ്. അങ്ങനെ കരയുന്ന മനുഷ്യന് ആശ്വാസം എന്ന വാക്കുകളാണ് ക്രിസ്തു തരുന്ന നീതീകരണം എന്നുള്ളത്. ക്രിസ്തു നീതീകരണം തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരാൾ ചതുപ്പ് നിലത്തിൽ ചെന്ന് പെട്ടു, പുതഞ്ഞു കിടക്കുന്ന ചതുപ്പ് നിലം, ധാരാളം പുല്ല് മീതെ വളർന്നു നിൽക്കുന്നുണ്ട്. നടന്നു കിടന്ന് ചെന്നപ്പോൾ ചതുപ്പ് നിലമാണെന്നറിയാതെ ചതുപ്പ് നിലത്തിൽ ചെന്ന് വിട്ടു, താഴാൻ തുടങ്ങി. രക്ഷപ്പെടാൻ വേണ്ടി കാലുറപ്പിച്ച് ഉയരാൻ നോക്കി, പക്ഷേ സാധിക്കുന്നില്ല. കാലുറപ്പിക്കും തോറും താഴ്ന്നാണ് പോകുന്നു. ഒരു കാലുറപ്പിച്ചുകൊണ്ട് മറ്റേ കാലം ഉയർത്താൻ നോക്കി, അപ്പോൾ ഉറപ്പിച്ച കാല് വീണ്ടും താഴുന്നു. മറ്റേ കാലം ഉറപ്പിച്ചു, ഈ കാലം ഉയർത്താൻ നോക്കി, അപ്പോൾ അതും താഴുന്നു. ഇങ്ങനെ താണു താണു പോവുകയാണ്. കഴുത്തറ്റം ആ ചതുപ്പ് നിലത്തിൽ അയാൾ താണുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ മുകളിൽ നിന്ന് പറന്നു വന്നത്. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു വടം താഴോട്ടെറിഞ്ഞു കൊടുത്തു. അയാൾ ആ വടത്തിൽ പിടിച്ചു, പയ്യെ പയ്യെ അയാളെ പൊക്കി പൊക്കി എടുത്തു, അയാളെ ഉറച്ച നിലത്ത് കൊണ്ടുപോയി ആക്കി. ഇത് ഉദാഹരണമാണ്. ഈ ഹെലികോപ്റ്റർ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ചെളിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇയാളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. താണു പോകുന്ന മനുഷ്യനെ ചതുപ്പ് നിലത്ത് ചവിട്ടി നിന്നുകൊണ്ട് ഒരാൾക്ക് രക്ഷിക്കാൻ സാധിക്കുകയില്ല. മുകളിൽ നിന്ന് വന്ന് ആ ചെളിയിൽ തൊടാതെ നിന്ന് ഉയർത്തിയെടുത്താൽ മാത്രമേ അവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ചെളിയിൽ താണുകൊണ്ടിരിക്കുകയായിരുന്നു. ചെളി പാപമാണ്. നമുക്ക് സ്വയമേവ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പുണ്യപ്രവൃത്തികൾ ചെയ്താലോ, മനോഗുണപ്രവൃത്തികൾ ചെയ്താലോ, ഉപവാസമെടുത്താലോ, നോമ്പ് നോക്കിയാലോ, സാധ്യൻ സേവനം നടത്തിയാലോ, പള്ളിപ്പെരുന്നാൾ ഏറ്റുകഴിച്ചാലോ, ഇതെന്തുകൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കരം വന്ന് നമ്മൾ ഉയർത്തണം. ആ കരം താണുതാണു വരുന്ന കരമാണ്. ആ കരം നമ്മുടെ നേരെ നീട്ടുന്ന കരമാണ്. ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത്. ആ കരത്തിൽ മുറുകെ പിടിച്ചാൽ സ്തോത്രം, ഏത് ഭാവിക്കും രക്ഷപ്പെടാം. ആ കരത്തിൽ മുറിഞ്ഞ മുറിപ്പാടുകളിൽ നിന്ന് തിരക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ തിരക്തം നിങ്ങൾ തൊടുമ്പോൾ നിങ്ങൾക്ക് ജീവൻ ലഭിക്കും. ആ തിരക്തം നിങ്ങൾ തൊടുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ തിരക്തം നിങ്ങൾ തൊടുമ്പോൾ നിങ്ങളുടെ പാപം മാറും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മുറിവേറ്റ കരത്തിൽ കയറി പിടിക്കാം. ആ ബലിഷ്ട ഭുജങ്ങളിൽ നിങ്ങൾക്ക് ചാടിപ്പിടിക്കാം. ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, കർത്താവേ, എനിക്ക് പിടിക്കാൻ കെൽപ്പില്ലല്ലോ, എൻ്റെ കൈകൾ കുഴയുന്നല്ലോ. അപ്പോൾ ആ തിരുക്കരങ്ങൾ താണു വന്ന് നിങ്ങളെ മുറുകെ പിടിക്കും. സത്യമാണ് പ്രിയരെ, സത്യമാണ്. ആ കരം നിങ്ങൾ ഉയർത്താൻ മതിയായ കരങ്ങളാണ്. പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കാൻ മതിയായ കരങ്ങളാണ്. ഘോരനായ പിശാചിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിങ്ങൾ ഒഴിവിക്കാൻ കഴിവുള്ള കരങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അനേകരെ പിശാച് അവൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. അനേകരെ പിശാച് ഞാൻ ഇവനെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടനായ പൈശാചികൻ പത്രോസിയ പറയും, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആര് വിഴുങ്ങി എന്ന് തീരും ചുറ്റി കിടക്കുന്നു. ദുഷ്ടനായ സാത്താൻ അനേകരെ അവൻ്റെ കൈപ്പിടി ഒഴുക്കിയിട്ടിരിക്കുകയാണ്. സ്നേഹിത, നീ ഇത് കേൾക്കുമ്പോൾ നീ അറിയുന്നുണ്ടോ നീ പിശാചിൻ്റെ കൈപ്പിടിക്കുള്ളിലാണെന്ന്? അനേകം അശുദ്ധ വികാരങ്ങൾക്ക് നീ അടിമപ്പെട്ടിരിക്കുകയാണെന്ന് നീ അറിയുന്നുണ്ടോ? അത്യാഗ്രഹം നിൻ്റെ ഹൃദയത്തിൽ നിറനിൽക്കുകയാണെന്ന് നീ അറിയുന്നുണ്ടോ? മോഹചിന്തകൾ നിന്നെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നീ അറിയുന്നുണ്ടോ? ദിവ്യാഗ്രഹത്തിൽ നീ മുഴുകിക്കഴിയുകയാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? ചില വൈരാഗ്യ ചിന്തകൾ, പകയും വിദ്വേഷവും, കോപപ്രകൃതി, ക്രോധാവേശം, ദുശാഠ്യം, വാശി, ഇതെല്ലാം നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? നീ നിന്നെ തന്നെ കണ്ടാൽ നീ ഭയന്നു പോകും. ഇതാണോ എൻ്റെ പ്രകൃതി എന്ന് നീ കാണുമ്പോൾ നീ ഭയന്നു പോകും. ഓരോരുത്തരുടെയും പ്രകൃതി തിരിച്ചറിയുക, അതും ഒരു ഭാഗ്യമാണ്. ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുക, ഞാൻ എത്ര നികൃഷ്ടനെന്ന് തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ എത്ര നികൃഷ്ടനെന്ന് തിരിച്ചറിയുന്ന അനുഭവമാണ് അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്നപ്പോൾ ലഭിച്ചത്. അന്ന് പറഞ്ഞു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കും? ഓ റച്ചഡ് മാൻ ദറ്റ് ഐ ആം, ഞാൻ എത്ര നികൃഷ്ടനായിപ്പോയല്ലോ എന്ന്. ഓ റച്ചഡ് മാൻ ദറ്റ് ഐ ആം, ഞാൻ എത്ര നികൃഷ്ടനാണ്, ഞാൻ എത്ര മ്ലേച്ഛനാണ്. സ്തോത്രം. സ്നേഹിതരെ, പ്രകടമായ പാപങ്ങളൊന്നുമില്ലെങ്കിലും നമ്മിൽ ലോകസ്നേഹം വാഴുന്നുണ്ട്. ലോകമയത്വം തിങ്ങി നിൽക്കുന്നുണ്ട്. ലോകത്തിൽ പ്രസിദ്ധനാകുക, ലോകത്തിൽ മനുഷ്യരുടെ പ്രീതി സമ്പാദിക്കുക, ലോകത്തിൽ മനുഷ്യരുടെ ബഹുമതി സമ്പാദിക്കുക, ലോകത്തിൽ മനുഷ്യരുടെ അംഗീകാരം നേടുക, ഇതെല്ലാം ലോകമയത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതെല്ലാം കൊണ്ടും നാം മാലിന്യം സംഭവിക്കുന്നു, ലോകത്താലുള്ള മാലിന്യം. ഇങ്ങനെ മാലിന്യം സംഭവിക്കുന്ന മനുഷ്യന് അവന് നീതീകരണം ആവശ്യമാണ്. അവന് സ്വയമേവ ഈ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. വേറെ ആർക്കും അറിഞ്ഞുകൂടാ, പക്ഷേ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നതായ പാപങ്ങളാണ് സ്വാർത്ഥത, ദുരിവ്യാഗ്രഹം, അഹങ്കാരം മുതലായ പാപങ്ങൾ. അത് പുറമേ കണ്ടുവന്ന് വരികയില്ല, അത് ഒളിച്ചു വയ്ക്കാൻ സാധിക്കും. പക്ഷേ അവനവൻ തിരിച്ചറിയണം, എൻ്റെ ഹൃദയത്തിലധികം പാപങ്ങളുണ്ട് എന്ന്. ഇതെല്ലാം മാറാൻ എന്താണ് വേണ്ടത്? ഇതെല്ലാം മാറാൻ ഒന്നേ ഒന്ന് മാത്രം. സ്തോത്രം. ഒരേ ഒരു പോം വഴി മാത്രം. ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന്. എനിക്കെന്താണ് വേണ്ടത്? എനിക്ക് ഈ ഭൂമി എന്തെങ്കിലും സമ്പാദിക്കുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? ഈ ഭൂമിയിൽ പ്രസിദ്ധനായിത്തീരുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായ യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് പട്ടണത്തോട് സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന അപ്പോസ്തലൻ തീരുമാനിച്ചു. അതൊരു കനത്ത തീരുമാനവും പ്രതിഷ്ഠയുമായിരുന്നു. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും പ്രയോഗിക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം. അങ്ങനെ പറയുമ്പോഴും അപ്പോസ്തലൻ പറയുകയാണ്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേയുള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവെളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ഒരു ലാക്കുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. സ്തോത്രം. ആ ലക്ഷ്യമാണ് അപ്പോസ്തലനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ്റെ ജീവിതാനുഭവം പറയുന്നുണ്ട്. ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇബ്രാഹിമിൽ ജനിച്ച ഇബ്രാഹിൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം മുതൽ.
പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം.
എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ
ഇസ്രായേൽ ജാതിക്കാരൻ
ബെന്യാമീൻ ഗോത്രക്കാരൻ
ഇബ്രായേലിൽ നിന്ന് ജനിച്ച ഇബ്രാഹിം ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ
ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ
ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ.
നിന്ദിക്കാൻ ഒരു വകയുമില്ലാത്തവൻ.
എങ്കിലും
എനിക്ക് ലാഭമായിരുന്നതൊക്കെയും
ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല,
എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ
ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ലാഭമായിരുന്നൊക്കെയും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പറയാൻ എത്ര എളുപ്പമാണ്, എന്നാൽ ഇത് അനുഭവത്തിലാക്കുക എന്നുള്ളത് അതൊരു മഹാഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? സ്തോത്രം. ഈ ലക്ഷ്യം നോക്കി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മെ നീതീകരിക്കുകയാണ്. ഈ ലക്ഷ്യം ഈ ലാക്കുക ജീവിതത്തിൽ വരുമ്പോൾ എല്ലാം ചെയ്തുവെന്നെണ്ണുന്നു. വേറെ ലക്ഷ്യമൊന്നുമില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നോർത്തു നോക്കൂ, നിങ്ങൾ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ വേറെ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്കൊരു മാനസാന്തരം കിട്ടിയപ്പോൾ വേറെ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ വേറെ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സ്തോത്രം. അന്ന് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം അളവില്ലാതെ ലഭിച്ച കാലം, അന്ന് ആ സ്നേഹത്തിൻ്റെ ഒരു ലഹരി നിങ്ങളെ പിടികൂടിയ കാലം, അന്ന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അന്ന് നിർമ്മലമായ ഒരു ഉദ്ദേശം മാത്രം, ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കപ്പെടുക, ക്രിസ്തുവിന് വേണ്ടി ജീവിതം മുഴുവനായി സമർപ്പിക്കപ്പെടുക. സ്തോത്രം. ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വരാമോ? ആ ലക്ഷ്യം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ലാക്കാക്കിപ്പെടുക്കാമോ? കർത്താവിന് സ്തോത്രം. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരക്തം വന്ന് നിങ്ങളെ കഴുകും. ആ തിരക്തം വന്ന് നിങ്ങളെ ശുദ്ധീകരിക്കും. ആ തിരക്തം നിങ്ങളുടെ പാവക്കറകളെല്ലാം മാറ്റും. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലേക്ക് നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്ര തരും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ മുദ്ര, അളവില്ലാത്ത സ്നേഹത്തിൻ്റെ മുദ്ര, ഭാവിയുടെ മേൽ ചാർത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ മുദ്ര. സ്തോത്രം. അശുദ്ധൻ്റെ മേൽ ചാർത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ മുദ്ര. ആ മുദ്രയണിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കർത്താവോട് പറയൂ, കർത്താവേ, എനിക്ക് ന്യായം പറയാനൊന്നുമില്ല, എനിക്ക് തിരുമുൻപാകെ കൊണ്ടുവരാൻ നല്ലതൊന്നുമില്ല, ആകെ കറ വരേണ്ട തുണി മാത്രം. കർത്താവേ, അശുദ്ധമായ ജീവിതം മാത്രം. എന്നാൽ നാഥ, അവിടുത്തെ വചനം വിശ്വസിച്ചുകൊണ്ട് ഞാൻ വരുന്നു. തിരുരക്തത്താൽ എനിക്ക് നീതീകരണം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വരുന്നു. എൻ്റെ മേലുള്ള എല്ലാ കറകളും മാറ്റി ശുദ്ധീകരിച്ച് എന്നെ നിൻ്റെ അവകാശിയാക്കി തീർക്കണമേ, നിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ, എന്നോട് മനസ്സലിയണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്ന ദൈവം ശിക്ഷ വിധിക്കുന്നതിനാരെ എന്നുള്ള വചനം ഞങ്ങൾ കേട്ടു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ശിക്ഷാവിധി ഒഴിവാക്കി തരുന്ന ക്രൂസിലെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. കർത്താവെ, ഞങ്ങളിപ്പോൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഭാവി ഏൽപ്പിക്കുന്നു. അതാ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ഞങ്ങളിതാ തീരുമാനമെടുക്കുന്നു. ഞങ്ങളോട് മനസ്സറിയണമേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ വിടുവിക്കണമേ. പിശാചിൻ്റെ ബന്ധനത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. അവിടെ രണ്ടാമത് വരുമ്പോൾ, അവിടുത്തെ സന്നിധിയിലേക്ക് വിശുദ്ധന്മാർ പറന്നു വരുമ്പോൾ ഞങ്ങൾക്കും ആ കൂടെ പറക്കുവാൻ ഭാഗ്യം നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.